അധ്യായം 25 പേജ് 160. കൊമ്പ്. കൊമ്പൻചോയ് വെറും കൊമ്പ് മാത്രമാണ്. കുത്തുന്നത് കുമാരനാണ്. കുഞ്ഞിമാധുവിൻ്റെ ദുസ്വപ്നം പരമാർത്ഥമായി ഭവിച്ചു. എല്ലാവരും കൂടി വളഞ്ഞിട്ട് തല്ലുമെന്നായപ്പോൾ കൊമ്പൻചോയ് ഉള്ള കാര്യം പറഞ്ഞു. കുഞ്ഞിമാധുവിൻ്റെ നിലം കോൺട്രാക്റ്റിനെടുത്ത് ചെമ്മീൻ കൃഷി നടത്താൻ കൊമ്പന് കാശ് കൊടുത്ത് സഹായിച്ചത് കുമാരനാണ്. കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും അതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും വടക്കെങ്ങാണ്ടുള്ള കുഞ്ഞിമംഗലം മാളായി ഭാഗങ്ങളിൽ ചെമ്മീൻ കൃഷി ചെയ്ത് അതിഭയങ്കരമായ നഷ്ടം വന്നു ജോയ്ക്ക്. അക്രമ പലിശയ്ക്ക് കടമെടുത്താണ് അവിടെ ചെമ്മീൻ കൃഷിക്ക് മുതൽ മുടക്കിയത്. വടക്കോട്ട് നല്ല ആദായമാണെന്ന് കേട്ട് ചതിയിൽപ്പെട്ടു. ഉള്ള വീടും പോയി. പലിശ കൊടുക്കാനുള്ളത് പോലും ചെമ്മീൻ കൃഷിയിൽ നിന്ന് കിട്ടിയില്ല. ഇനി ഈ പണിക്കില്ലെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ പിന്നെയും മേത്ത് വന്ന് വീണു. വിളിച്ചു തന്ന പണിയായത് ആര്? കുമാരേട്ടൻ്റെ ആൾക്കാർ. ടെൻറ്റിലുള്ളവരാണ് തന്നെ ഈ ദേശത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നതെന്ന് കൊമ്പൻചോയ് പറഞ്ഞു. നീ വിചാരിച്ച സ്വർണം കൊയ്യാം. ഇവിടെയുള്ളവർ പരമ്പരാഗത രീതിയിൽ ചെമ്മീൻ കൃഷി ചെയ്യണോരാ. കിട്ടിയത് കിട്ടിയാൽ മതി എന്നുള്ള കൂട്ടരാ. നീ ഒരു കൈ നോക്കിക്കോ. കാശിൻ്റെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തുതരാം. കൊമ്പൻചോയ്ക്ക് ആകെക്കൂടി അത്ഭുതമായി. ആരാണിവർ? തന്നെ സഹായിക്കാൻ, അതും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി സഹായിക്കാൻ എന്താവും കാരണം? വല്ല ചതിപ്പണിയുമാണോ? സഹായം കിട്ടിയാൽ പേടിക്കണം ഇക്കാലത്ത്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ കൊമ്പ? കറുത്ത കണ്ണടക്കാരംഭിച്ച ഐ റിപ്പീറ്റ് കറുത്ത കണ്ണട വെച്ചയാൾ ചോദിച്ചു. കുമാരേട്ടന് നിന്നെക്കൊണ്ട് വേണം ചെറിയൊരു സഹായം. വെളുത്ത് തൊപ്പി വെച്ചയാൾ പറഞ്ഞു. എന്താണാവോ? ചെമ്മീൻ കൃഷി നടക്കട്ടെ, ഇഷ്ടം പോലെ സമയമുണ്ട്. വൃശ്ചികം 1 മുതൽ മീനം 30 വരെ 6 മാസം മുന്നിൽ കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരിപ്പിച്ച് കുഞ്ഞിമാധുവിൻ്റെ 5 ഏക്കർ പൊക്കാളി നിലവും 2 ഏക്കർ കാടും കുമാരേട്ടന് കച്ചവടമാക്കി തരണം. സത്യം പറഞ്ഞാൽ ആ സ്ഥലം കുമാരേട്ടൻ്റെയാണ്. കുമാരേട്ടൻ നാടുവിട്ടപ്പോൾ കുമാരേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞു പറ്റിച്ച് കുഞ്ഞിമാധു അത് കൈക്കലാക്കി. തിരിച്ചു കിട്ടാൻ പല വഴിയും നോക്കി കുമാരൻ. കുഞ്ഞിമാധു അടുക്കുന്നില്ല. അവരുടെ കയ്യിൽ പട്ടയമുണ്ടത്രേ, നുണയാണ്. കാശു പോയാലും വേണ്ടില്ല, സ്വന്തം സ്ഥലം തിരിച്ചു കിട്ടണം എന്നേ ഉള്ളൂ ഇപ്പോൾ കുമാരേട്ടന്. പാവം, സ്വന്തം മാതാപിതാക്കളുടെ ഓർമ്മകൾ ഇരമ്പുന്ന സ്ഥലമാണത്രേ അത്. വായിലെ നാക്കുകൊണ്ട് ജീവിച്ചവരാണ് കൊമ്പൻചോയ്. കുറേ സ്ഥലക്കച്ചവടങ്ങൾ നടത്തി. ചിലതിലൊക്കെ ചതിയും പിടിച്ചുവരയും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഒന്നിലും പിഴവ് പറ്റിയില്ല. ഇഷ്ടംപോലെ കാശും കിട്ടി. പക്ഷേ ഓട്ടക്കയ്യനാണ് കൊമ്പൻചോയ്. വന്നതിനേക്കാൾ വേഗത്തിൽ ചോർന്നുപോയി. പലതും പരീക്ഷിക്കലല്ലേ ജീവിതം. ഭൂമിക്കച്ചവടത്തിൽ നിന്ന് നിർഭാഗ്യവശാൽ ചെമ്മീൻ കൃഷിയിലേക്ക് സ്വയം എടുത്തെറിഞ്ഞു. വൻ പരാജയമായി. ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുമാരൻ്റെ ആൾക്കാർ പിടികൂടുന്നത്. കുഞ്ഞിമാധുവിൻ്റെ കാര്യത്തിൽ ചെമ്മീൻ കൃഷിയും സ്ഥലക്കച്ചവടവും ഒരു വെടിക്ക് 2 പക്ഷി പോലെ ഒന്നിച്ചു വരുന്നു. രണ്ടും പരീക്ഷിക്കുന്നതിൽ കൊമ്പന് ആവേശം തോന്നി. എന്ത് കമ്മീഷൻ തരും നീ ചോദിക്കുന്നത്? കറുത്ത കണ്ണടയും വെളുത്ത തൊപ്പിയും ഒന്നിച്ചു പറഞ്ഞു. എങ്കിലത് പുഷ്പം പോലെ കൈകാര്യം ചെയ്യും, കൊമ്പൻ മനസ്സിലുറപ്പിച്ചു. മൂക്കറ്റം മുങ്ങി നിൽക്കുകയാണ് കടത്തിൽ. തൻ്റെ ജീവിതപരിചയവും അനുഭവ സമ്പത്തും മുഴുവൻ ചിലവഴിച്ച് 2 വഴിക്കും ലാഭം കൊയ്യാൻ കൊമ്പൻചോയ് തീരുമാനിച്ചു. എന്നാൽ കുഞ്ഞിമാധുവിനെ കണ്ട ആദ്യ ദിവസം തന്നെ തനിക്ക് ജീവിതപരിചയം പോരെന്നും അനുഭവസമ്പത്ത് കുറവാണെന്നും കൊമ്പന് തോന്നി. ഒരു നികൃഷ്ടനെ നോക്കുന്നത് പോലെയാണ് കുഞ്ഞിമാധു കൊമ്പൻചോയെ നോക്കിയത്. എത്ര വലിയ കടക്കിണിയിൽപ്പെട്ട് കിടന്നാലും കഴുത്തിലെ സ്വർണമാലയും വിരലിലെ മോതിരങ്ങളും വില കൂടിയ ചെരുപ്പും വാച്ചും കൈവിടാത്തവനാണ് കൊമ്പൻ. വേഷവും കേമം തന്നെ. എന്നിട്ടും കുഞ്ഞിമാധു വെറും നികൃഷ്ടനെ നോക്കുന്നത് പോലെ അയാളെ നോക്കി. നേരിട്ട് സംസാരിച്ചുമില്ലതല്ല. ആരാന്ന് ചോദിക്കടി? കുഞ്ഞിമാധു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അകത്തുനിന്ന് അതുപോലെ വേറെയും 2 തള്ളന്മാർ ഇറങ്ങി വന്നു. ആരാ? എന്താ? സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് ആ 3 തള്ളന്മാരെയും കണ്ടതോടെ കൊമ്പൻചോയ്ക്ക് ഉറപ്പായി. അതുകൊണ്ട് വിശദമായ ഒരു സ്ഥലം സർവേ ആവശ്യമായി വന്നു. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ വക 300 ഏക്കറിനും സർക്കാർ വക പുറമ്പോക്കിനും ഇടയിലാണ് കുഞ്ഞിമാധുവിൻ്റെ 5 ഏക്കർ പൊക്കാളി നിലവും അതിനോട് ചേർന്ന് അപൂർവ ഇനം കണ്ടലുകളും തിങ്ങി വളരുന്ന 2 ഏക്കർ കാടും കിടക്കുന്നത്. കുഞ്ഞിമാധുവിൻ്റെ കാടിൻ്റെ ദുർബലമായ തുടർച്ച പോലെ കിടക്കുന്ന ഒരു തുരുത്തുമുണ്ട്. തുരുത്തിൽ 2 കുടുംബങ്ങൾ പാർക്കുന്നുമുണ്ട്. കുമാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ വക സ്ഥലത്താണ്. 50 ഏക്കറോളം കയ്യേറി വേലിയം കെട്ടഴിഞ്ഞു. ഹെറിപ്പീറ്റ് 50 ഏക്കറോളം കയ്യേറി വേലിയും കെട്ടിക്കഴിഞ്ഞു. അതൊന്നും ചോദിക്കാനും പറയാനും ആരും വരില്ല. ചോദിക്കേണ്ടവരുടെ വായ ഭദ്രമായി അടച്ചു കെട്ടിയ ശേഷമാണ് വേലി കെട്ടിയത്. ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ വകയായിരുന്ന ഭൂമി മുക്കാൽ ഭാഗവും മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു. അതിനി സർക്കാർ ഭൂമിയിലേക്ക് വ്യാപിപ്പിക്കണം. കുഞ്ഞിമാധുവാണ് ഇടങ്കാലിട്ട് നിൽക്കുന്നത്. ഇനിയും സമയമുണ്ടല്ലോ, സ്ഥിതിഗതികൾ പഠിച്ചു വിലയിരുത്തി കൊമ്പൻ ജോയ് കുമാരൻ്റെ ആൾക്കാരോട് പറഞ്ഞു. ഇഷ്ടം പോലെ സമയമുണ്ട്, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അനുകൂല കാലാവസ്ഥയെക്കുറിച്ചായിരുന്നു അടുത്ത പഠനം. ദേശത്ത് പട്ടിണിയും ദാരിദ്ര്യവുമാണ്. മീനും കക്കയുമില്ല. നിത്യവൃത്തി മുടങ്ങി. കൂലി വേലയ്ക്ക് പോയിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കുടുംബം പുലർത്തുന്നത്. കുഞ്ഞിമാധവനും ബുദ്ധിമുട്ടുള്ള സമയമാണ്. തേങ്ങയ്ക്ക് വിലയേ ഇല്ല, വെറുതെ കൊടുത്താലും വേണ്ട ആൾക്കാർക്ക്. പൊക്കാളി കൃഷി നഷ്ടത്തിലായിരുന്നു. ആകെ എന്തോ ഒരു മുടിവ്. കുഞ്ഞിമാധവിൻ്റെ പൊക്കാളി നിലം ചെമ്മീൻ കൃഷിക്ക് വേണ്ടി കരാറിന് ചോദിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് കൊമ്പൻജോയ് പറഞ്ഞപ്പോൾ കുഞ്ഞിമാധു നീരസത്തോടെ മുഖം തിരിച്ചു. ഞങ്ങളുടെ ദേശത്ത് ആരും ചെമ്മീൻ കൃഷി ചെയ്യാറില്ല. കൃഷി എന്ന വാക്ക് ആവശ്യത്തിലധികം അമർത്തിയാണ് പറഞ്ഞത്. പറ്റിയ അബദ്ധം അയാൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൃഷി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെമ്മീൻ കെട്ട് എന്ന് തന്നെയാണ്, അല്ലാണ്ട് കൃത്രിമമായിട്ടുള്ള ചെമ്മീൻ കൃഷിയല്ല. അങ്ങനെ വല്ലതും ആണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോ. കുഞ്ഞിമാധു എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കാർത്യാനിയും ദേവകിയും പുറത്തേക്ക് വന്നു. വെറുതെ ഇട്ടാലും നെല്ലും മീനും വിളയുന്ന നിലങ്ങളിൽ ആർത്തിമൂത്ത് കുമ്മായവും വിഷവും കൃത്രിമ മരുന്നുകളും വളവുമൊക്കെ ഇട്ട് വെടക്കാക്കി മീൻ വളർത്തുന്ന കൃഷിക്ക് കുഞ്ഞിമാധവിൻ്റെ ഭൂമി കിട്ടില്ല, അവർ പറഞ്ഞു. കുഞ്ഞിമാധവിൻ്റെ വായിലിരിക്കണത് കേൾക്കാതെ നിങ്ങൾ സ്ഥലം വിട്ടോ മാപ്പിളാരെ, അവർ ഉപദേശിച്ചു. അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പോകുന്ന ഒരാളാണോ കൊമ്പൻ ജോയ്? ഒരാഴ്ച തുടർച്ചയായി കക്ഷത്തിൽ ഒരു കറുത്ത ബാഗും ഇറുക്കിപ്പിടിച്ച് വായ നിറയെ വാഗ്ദാനങ്ങളും വായാടിത്തവുമായി കൊമ്പൻ ജോയ് കുഞ്ഞിമാധുവിൻ്റെ പടി കയറി ഇറങ്ങി. സമ്മതിച്ചാൽ ആ നിമിഷം ബാഗ് തുറന്ന് പച്ച നോട്ടുകൾ എണ്ണിക്കൊടുത്ത് കരാർ ഉറപ്പിക്കും. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെയും വരും. ഇത്രയ്ക്ക് മേലുവശത്തൊരു പണി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ടെന്റിലുള്ളവരോട് അവൻ പറഞ്ഞു. അവിടെ തീറ്റയും കുടിയുമായി വലിയ ആഘോഷത്തിലായിരുന്നു. പരമ്പരാഗത രീതിയിൽ ചെമ്മീൻ കെട്ടുണ്ടാക്കാനാണ് കരാറെന്ന് കേട്ടപ്പോൾ ടെന്റിലുള്ളവർ ചിരിച്ചു മണ്ണ് കപ്പി. എന്നിട്ട് വേണം ഇത്തവണയും നീയും മുടിഞ്ഞ് കുത്തുപാളയെടുക്കാൻ. ജോയും ചിരിയിൽ പങ്കുകൊണ്ടു. ഗ്ലാസ് കാലിയാക്കി ചിരി തുടച്ചു. കരാറുറപ്പിച്ച അന്ന് തന്നെ കൊമ്പൻ ജോയ് സ്ഥലക്കച്ചവടത്തിനുള്ള തറക്കല്ലിട്ട് നോക്കി. എന്തിനാ കുഞ്ഞിമാധവമ്മേ വയസ്സുകാലത്ത് കൃഷി കൃഷി എന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് പാടുപെടണേ? വിറ്റ് കാശ് വല്ല ബാങ്കിലിട്ടിട്ട് അതിൻ്റെ പലിശ കൊണ്ട് സുഖമായിട്ട് ജീവിച്ചൂടെ. കുഞ്ഞിമാധു അവനെ ഒരു നോട്ടം നോക്കി. പിടിച്ചു നൽകാൻ ഇത്തിരി പ്രയാസപ്പെട്ടു കൊമ്പൻ ജോയ്. സുഖം, കുഞ്ഞിമാധു പരിഹസിച്ചു. കുഞ്ഞിമാധുവിൻ്റെ സഖികൾക്കും ദേഷ്യം വന്നു. കൃഷി ചെയ്യാണ്ടിരിക്കുകയാണതാ സുഖം, ഇത് നല്ല വർത്തമാനം. കുറേ നേരത്തേക്ക് മൂന്നാളും മുഖം വീർപ്പിച്ചു തന്നെ ഇരുന്നു. അവർ നല്ല ഒന്നാന്തരം പൊക്കാളി അരി ചേറി അടുപ്പത്തിട്ടു. ചോറ് വാർത്ത് ചേമ്പിന്താള് പുളിങ്കറി വെച്ച് പാളയംകുടങ്കായ ഉപ്പേരി വെച്ച് ചീര കൊണ്ട് തോരൻ വെച്ച് മുളക് ചുട്ട് തേങ്ങച്ചമ്മന്തി ഉണ്ടാക്കി. കൊടംപുളിയിട്ട് വറ്റിച്ച് ചെമ്മീൻ കറിയും കൂട്ടി കൊമ്പൻ ജോയ്ക്ക് ചോറ് കൊടുത്തു. രണ്ടാമതും മൂന്നാമതും വിളമ്പിക്കഴിഞ്ഞപ്പോൾ ദേവകി പരിഹാസചിരിയോടെ ചോദിച്ചു. ഇത്രയ്ക്ക് രുചിയുണ്ട് അശാക്കരിക്ക്? വലിയ ഒരു ഉരുള അറിയാതെ വിഴുങ്ങിപ്പോയി കൊമ്പൻ ജോയ്. ചുമ വന്നു, കണ്ണിൽ നിന്ന് വെള്ളം ചാടി. എന്തേ, ചെമ്മീൻ തൊണ്ടയിൽ കുടുങ്ങിയ? തിളപ്പിച്ചാറ്റിയ ജീരക വെള്ളം കൊടുത്തു കാർത്യായനി. അവരാർക്ക് ഉണ്ണാനുള്ള നെല്ല് അവരാർ കൃഷി ചെയ്തുണ്ടാക്കിയാലേ രുചിയുണ്ടാവുള്ളൂ. നിലം വിട്ട് ബാങ്കിലിട്ടിട്ട് ചാക്കരി വാങ്ങി തിന്നണവർക്ക് അതൊന്നും മനസ്സിലാവില്ല മാപ്പിളാരെ. ഇളിഞ്ഞതെങ്കിലും ഒരു ചെറിയ ചിരിയോടെ തലയാട്ടി സമ്മതിച്ചു കൊമ്പൻ ജോയ്. പൊക്കാളി അരിയുടെ ചോറിൻ്റെ രുചി ഇതേവരെ അയാളുണ്ട ചോറിൻ്റെ രുചികളിലൊക്കെ മേലെയാണ്. കരാറ് പറഞ്ഞ പണം വാങ്ങും മുമ്പ് മൂന്ന് തള്ളകളും ഒരു പെട്ടിയെടുത്തു കൊണ്ടുവന്നു. നിധി കാക്കുന്ന ഭൂതങ്ങളെപ്പോലെ കുറച്ചുനേരം മൂന്നാളും അത് നോക്കിയിരിക്കുന്നത് കൊമ്പൻ ജോയ് വിചിത്രമായി തോന്നി. കാണിച്ചു കൊടുക്കടി, കുഞ്ഞിമാധു കൽപ്പിച്ചു. കാർത്യായനി പെട്ടി തുറന്ന് നാലായി മടക്കിയ ഒരു കടലാസ് പുറത്തെടുത്തു. കൊടുക്ക്, കുഞ്ഞിമാധു കൽപ്പിച്ചു. കാർത്യായനി അത് കൊമ്പൻ ജോയ്ക്ക് കൊടുത്തു. അത് പുതിയ പുലിവാലാണാവോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കൊമ്പൻ ആ കടലാസ് നിവർത്തിയത്. വരാപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കോൺട്രാക്ട് മുതലാളിമാർക്കെതിരെ അച്ചടിച്ചിറക്കിയ ഒരു നോട്ടീസായിരുന്നു അത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 വർഷക്കാലമായി നമ്മുടെ മേഖലയിൽ ചെമ്മീൻ കെട്ടിൽ വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങൾ കലക്കുകയാണ് കെട്ടുടമകൾ. ഇറാഡിക്കേഷൻ എന്ന ഓമനപ്പേരിൽ ലാഭക്കുതിയന്മാർ ഈ സമ്പ്രദായം നടപ്പിലാക്കാൻ തുടങ്ങിയതോടുകൂടി മത്സ്യക്കുരുതി പതിവായതോടെ പലയിനം മത്സ്യങ്ങളും നമ്മുടെ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇറാഡിക്കേഷൻ എന്ന പേരിൽ സർവത്ര മത്സ്യങ്ങളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിയിടുന്ന നീചവൃത്തിയിൽ നിന്ന് കെട്ടുടമകൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതെന്തിനാ എന്നെ കാണിച്ചേ? എല്ലാം അറിയാമായിരുന്നിട്ടും കോമ്പൻജായി കളങ്കമില്ലാത്തവനെ പോലെ ചോദിച്ചു. കുഞ്ഞിമാധവമ്മയുടെ മുഖം ഗൗരവം പൂണ്ടു. ഞങ്ങൾ ഇവിടെ പഴയ പഴയ കാരണവന്മാരായിട്ട് തന്നെ ചെമ്മീൻ കെട്ട് നടത്തുന്ന ഒരു രീതിയുണ്ട്. പുതിയ തരം മരുന്നടിക്കലും കുമ്മായം കലക്കലും പൊടിയിടലും ഒന്നും ഇവിടെ പറ്റില്ല. ഈ നോട്ടീസിൽ പറയുന്ന പരിപാടി തീരെ പറ്റില്ല. അതിനൊക്കെ സമ്മതമാണെങ്കിലേ ചെമ്മീൻ കെട്ട് നടത്തണ്ടു. കുഞ്ഞിമാധവമ്മ പറഞ്ഞ ഓരോ വാക്കിനും ദേവകിയും കാർത്യായനിയും തലകുലുക്കുകയും മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ കണ്ടൽക്കാട്ടിനുള്ളിൽ പോയി പൊടിച്ചെമ്മീനുകളെ കാണണം. ചെമ്മീനുകൾ മുട്ടയിട്ട് വിരിയണത് കണ്ടലുകളുടെ ചോട്ടിലാണ്. കാർത്യായനിയുടെ കണ്ണുകൾ ആ കാഴ്ച കണ്ടിട്ടെന്നോണം തിളങ്ങി. വേലിയേറ്റമുണ്ടാവുമ്പോൾ കണ്ടൽക്കാട്ടിൽ നിന്ന് 10,000-10,000 ചെമ്മീൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെള്ളം ഇങ്ങ് കയറി വരും. കെട്ടിൻ്റെ ഉള്ളിൽ പെട്ട മീനൊക്കെ അവിടെ കിടന്ന് വലുതായിക്കോളും. പ്രത്യേകിച്ച് ശുശ്രൂഷയൊന്നും വേണ്ട.